ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണ്? ഏതാണ്ട് 2700 രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളാണോ, 90 കോടിക്ക് മേലെ വോട്ടർമാരാണോ, 300 ടെലിവിഷൻ ചാനലുകളും മറ്റ് വാർത്താമാധ്യമങ്ങളും അതിലേറെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളുമാണോ? ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും നിഷ്പക്ഷവും സമാധാനപൂർണവുമായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരങ്ങളിൽ ഒന്ന്. വഞ്ചനയും ചതിയും ഇലക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അതിനർത്ഥം കള്ളവോട്ട് പാടില്ല, ബൂത്തുപിടുത്തം പാടില്ല, എതിർ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, അങ്ങനെ പലതും പാടില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനൊരു അന്തസ്സുണ്ട്. ശക്തരായവർക്ക് കിട്ടുന്ന തുല്യ അവസരം ഏറ്റവും ദുർബലർക്കും കിട്ടണം എന്നാണ് ഗാന്ധിജിയുടെ ജനാധിപത്യ സങ്കല്പത്തിലുണ്ടായിരുന്നത്. എന്നാൽ അധികാരം മത്തുപിടിപ്പിക്കുന്നതാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അധികാരം കൈക്കലാക്കാൻ എല്ലാ കുത്സിത ശ്രമങ്ങളും നടക്കും എന്നത് നേരായ കാര്യമാണ്. എങ്ങനെയും ജയിക്കാൻ നോക്കുക. അതിന് കള്ളവോട്ട് ചെയ്യും, ബൂത്ത് പിടിക്കും, വോട്ടർക്ക് പണമോ പാരിതോഷികമോ മദ്യമോ ഒക്കെ നൽകാം, ജാതി പറയും. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമായ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ടുതന്നെ നീതിപൂർവകവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 1990 മുതൽ 96 വരെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുത്തിയ പ്രധാന മാറ്റങ്ങൾ അതുകൊണ്ടുതന്നെ ഇന്നും പ്രാധാന്യമർഹിക്കുന്നതാണ്. വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയത് മുതൽ പെരുമാറ്റച്ചട്ടം കർശനമാക്കിയും സ്ഥാനാർത്ഥികളുടെ ചെലവുകൾക്ക് പരിധി നിശ്ചയിച്ചും ടി എൻ ശേഷൻ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് വേളയിലെ മദ്യവിൽപ്പന വിലക്കി, പണവിതരണം തടഞ്ഞു, ഉച്ചഭാഷണികൾക്ക് നിയന്ത്രണം വരുത്തി, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി, ജാതി മതസ്ഥാപനങ്ങൾ പ്രചാരണത്തിൽ ഇടപെടുന്നതിന് വിലക്കുവരുത്തി, സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞു, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് നിരീക്ഷകരെ ഇറക്കി ഉറപ്പാക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുക്തമാക്കി. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ ടി എൻ ശേഷൻ രാഷ്ട്രീയ കക്ഷികളുടെ കണ്ണിലെ കരടായി. അദ്ദേഹത്തിന്റെ പദവിയിലെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ എല്ലാ ശ്രമങ്ങളും നടന്നു. കാരണം ഇലക്ഷൻ കമ്മീഷണറായിരുന്ന 90 മുതൽ 96 കാലയളവ് വരെ 40,000 സ്ഥാനാർത്ഥികളുടെ വരുമാന വെട്ടിപ്പുകൾ ടി എൻ ശേഷനും സംഘവും കണ്ടെത്തി. കൃത്രിമത്വം കാണിച്ച 14,000 പേരെ അയോഗ്യരാക്കി. അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവിനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നു. സർക്കാർ ചെലവിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയുള്ള പ്രചരണമടക്കം. ടി എൻ ശേഷൻ എടുത്ത കടുത്ത നിലപാടുകൾ ഈ സാധ്യതകളെ ഒക്കെ അടക്കുകയായിരുന്നു. പറഞ്ഞുവന്നത് ടി എൻ ശേഷനെ പോലെ ഒരാളിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായക പ്രക്രിയയായ വോട്ടെടുപ്പിനെ ഒരു പരിധിവരെയെങ്കിലും നീതിപൂർവകവും സുതാര്യവുമാക്കി നിർത്തുന്നത്. ഒരു പരിധിവരെ എന്ന് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇന്നും കള്ളവോട്ടും വോട്ടിംഗ് മെഷീനിൽ തിരിമറിയും കൃത്രിമത്വവും നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ടൊക്കെ പലതും നമുക്ക് രഹസ്യമായി വയ്ക്കാൻ കഴിയുമായിരുന്നു, തെരഞ്ഞെടുപ്പിലെ കള്ളത്തരങ്ങളടക്കം. എന്നാൽ ഇന്റർനെറ്റ് വ്യാപകമാവുകയും ഗൂഗിൾ സർവനാമമാവുകയും ചെയ്തപ്പോൾ സാധ്യതകൾ പലതും അടഞ്ഞു. ഒരു കൌതുകമുള്ള കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൂഗിൾ പുറത്തുവിട്ട കണക്കാണ് ഏറെ കൌതുകകരം. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മുതൽ ഇന്ത്യക്കാർ ഗൂഗിളിനോട് ചോദിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഗൂഗിളിനോടുള്ള ചോദ്യത്തിന്റെ സ്വഭാവം മാറി, വിരലിലെ മഷി മായ്ക്കുന്നത് എങ്ങനെയാണ് എന്നായി. ഇതിനുള്ള ഉത്തരങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ഗൂഗിൾ ബ്ലോക്ക് ചെയ്തു. കാലം മാറിയപ്പോൾ കള്ളവോട്ടിന്റെ രീതിയും മാറി. സ്ഥാനാർത്ഥികളുടെ അനുയായികൾ തന്നെ ഒന്നിലധികം പോളിംഗ് ബൂത്തുകളിൽ വേണ്ടപ്പെട്ടവരുടെ പേരുകൾ തിരുകി ചേർക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള വോട്ട് ഇരട്ടിപ്പിക്കലിലൂടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ 50,000 വോട്ടുകൾ വരെ വർദ്ധിപ്പിച്ച സംഭവങ്ങൾ കേരളത്തിൽ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമുണ്ട്, 500,000 വോട്ടൊക്കെ ഇങ്ങനെ വ്യാജമായി പെരുപ്പിക്കാൻ കഴിയുമോ എന്ന്. സംഘടിത ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന് സാധിക്കും. ഒരു പോളിംഗ് ബൂത്തിലെ 10 വോട്ട് വീതം ഇങ്ങനെ ഇരട്ടിപ്പിച്ചാൽ 5,000 ബൂത്തിൽ 500,000 വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. മരിച്ചവർ, കിടപ്പ് രോഗികൾ, പ്രവാസികൾ ഇവരുടെ വോട്ടുകൾ പട്ടികയിൽ തുടർന്നാൽ പോളിംഗ് ദിവസം അതിരാവിലെ തന്നെ കള്ളവോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയേറെയുണ്ട്. വിവാഹം കഴിച്ചു പോകുന്ന യുവതികളുടെ പേരുകൾ സ്വന്തം നാട്ടിലും ഭർത്താവിന്റെ നാട്ടിലും വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയും പതിവായിരുന്നു. ഇത്തരം വോട്ട് ഇരട്ടിപ്പുകൾ കണ്ടെത്തി പട്ടികയിൽ നിന്നും നീക്കം ചെയ്യലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട ജോലി. ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പേരിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന് പ്രവാസികൾ പ്രത്യേകം ഓർക്കുക. ഇങ്ങനെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സംബന്ധിച്ച് വലിയ രഹസ്യങ്ങളൊന്നും നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കില്ല. ഒട്ടേറെ കാര്യങ്ങളും പരസ്യമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇതുവരെ ചോരാത്ത ഏറ്റവും വലിയൊരു രഹസ്യമുണ്ട്. എന്തെന്നോ, കള്ളവോട്ട് തടയാൻ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിവിടുന്ന മഷിയുടെ രാസക്കൂട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അറിയാത്ത രഹസ്യം.